Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 22-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. പുതിയ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യവും പിന്നെ 7 മുതൽ 14 വരെ വാക്യങ്ങളും.
ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധിക്കേണ്ട വചനം 12-ാമത്തെ വചനം. അതിപ്രകാരമാണ്, തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു. എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ 7-ാമത്തെ വചനത്തിലേക്ക് പുറകോട്ട് പോകേണ്ടി വരും. കാരണം അതിപ്രകാരം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഈശോ പറയുന്നത് ഉപമയാണ്. മുന്നോട്ട് പോകുമ്പോൾ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ക്ഷണിച്ചവനോടും മറ്റൊരു ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശോ ഇതിന് പുറകെ പറയുന്നത് ഉപമയാ. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യം ചൊല്ലുന്നതാ ഉപമ. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെ എടുക്കരുത് എന്നർത്ഥം. എന്നിട്ട് ഈശോ എന്താ പറയുന്നത്? ദേ ഉപമ പറയുന്നതാ, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ വിളിക്കരുത്. ഇത് ഉപമയാണ് എന്നാണ് സുവിശേഷകൻ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അതായത് ഈശോ സംസാരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള, സത്യത്തിലുള്ള, വസ്തുനിഷ്ഠമായ സദ്യയെക്കുറിച്ചല്ല, ഒരു 4-കോഴ്സ് ഡിന്നറിനെ കുറിച്ചല്ല, നമ്മുടെ കല്യാണത്തിനോ ജൂബിലിക്കോ ആഘോഷമായിട്ട് കൊടുക്കുന്ന വലിയ സദ്യയെക്കുറിച്ചല്ല ഈശോ പറയുന്നത്, ഉപമയാവും പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സദ്യ, ജീവിതത്തിലെ ഏറ്റവും മുന്തിയ വിഭവങ്ങൾ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും മുന്തിയ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ, ആ സദ്യ ഒരുക്കുമ്പോൾ ആരെ ക്ഷണിക്കണം, ആരെ ക്ഷണിക്കരുത്. ഏതാണ് ഈ ജീവിതത്തിൻ്റെ മുന്തിയ വിഭവങ്ങൾ? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുന്തിയ വിഭവങ്ങൾ, അതെൻ്റെ കഴിവാകാം, എൻ്റെ അറിവാകാം, എൻ്റെ സമയമാകാം, എൻ്റെ ജീവിതമാകാം, ഏറ്റവും മുന്തിയത്, ദ ബെസ്റ്റ്, എൻ്റെ ലൈഫിലെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ്, അത് കൊടുക്കുമ്പോൾ, അത് വിളമ്പുമ്പോൾ, അത് ആൾക്കാരെ അതിനായിട്ട് ക്ഷണിക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ വിളിക്കരുത്. ജീവിതത്തെക്കുറിച്ച് ഈശോ തരുന്ന ഏറ്റവും ശക്തമായ പാഠമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുന്തിയ കാര്യങ്ങൾ നീ ആർക്കാണ് കൊടുക്കേണ്ടത്? ആരെയാണ് ക്ഷണിക്കേണ്ടത്? ആരെയാണ് ക്ഷണിക്കാതിരിക്കേണ്ടത്? ഈശോ കൃത്യമായിട്ട് പറയുന്നു, നീ സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെയോ വിളിക്കരുത്. പകരം ആരെയാ വിളിക്കേണ്ടത്? എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അതായത് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുന്തിയ വിഭവങ്ങൾ വിളമ്പുന്ന ജീവിതത്തിൻ്റെ സദ്യ, അത് നടത്തുമ്പോൾ നീ വിളിക്കേണ്ടത് ദൈവരെയാ. ഏറ്റവും ചെറിയവരെ, ദരിദ്രരെ, മുടന്തരെ, വികലാംഗരെ, ഇവരെ ക്ഷണിക്കണം, അല്ലാതെ മറ്റവരെ ക്ഷണിക്കരുത് എന്നാണ് ഈശോ പറയുന്നത്. ഇവിടെയാണ് ദേ ക്രിസ്തു ശിഷ്യരായിട്ടുള്ള എല്ലാവരും ഒരു വിലയിരുത്തലിന് തയ്യാറാകേണ്ടത്. ഈ അടുത്ത കാലത്ത് ഒരു വലിയ കേരളത്തിലെ വലിയൊരു സന്യാസിനി സമൂഹം, അവരുടെ മേജർ സുപ്പീരിയേഴ്സ്, അധികാരികളുടെ ഒരു സമ്മേളനം, അവിടെ സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചപ്പോൾ ഞാൻ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. കാരണം സന്യാസ വർഷത്തിൻ്റെ ബന്ധപ്പെടുത്തിയായിരുന്നു സംസാരം മുന്നോട്ട് പോയത്. ഞാൻ ഗ്രഹപാഠമായിട്ട് കൊടുത്തൊരു ചോദ്യമുണ്ട്. അതായത് നമ്മുടെ സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്. നമ്മുടെ അച്ഛന്മാരാണ്, സിസ്റ്റേഴ്സാണ്. എന്ത്, അവർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, പ്രൊഫഷണലായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്. ഇത്രയും നല്ല ഹ്യൂമൻ റിസോഴ്സ് എവിടെ കിട്ടും? ഇതാണ് ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവർ ടീച്ചേഴ്സാകാം, ഡോക്ടേഴ്സാകാം, സാമൂഹ്യ പ്രവർത്തകരാകാം. എന്താണേലും അവരാണ് ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ കെട്ടിടമല്ല, പറമ്പല്ല, അവരുടെ ഈ ഹ്യൂമൻ റിസോഴ്സാണ്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, 10,000, 4,000, 5,000 അംഗങ്ങളുള്ള സമൂഹം, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ വിഭവങ്ങൾ, അതൊരുക്കി അവർ സദ്യ നടത്തിക്കൊണ്ടിരിക്കുക, അതാണ് അവരുടെ ശുശ്രൂഷ, അവരുടെ മിനിസ്ട്രി. ആ സദ്യ നടത്തുമ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഈ സഹോദരിമാരിൽ എത്ര ശതമാനം പേര് എബാവ് പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് സേവനം ചെയ്യുന്നു, എത്ര ശതമാനം പേര് ബിലോ പോവർട്ടി ലൈൻ BPL, എത്ര പേരാണ് APL ശുശ്രൂഷ ചെയ്യുന്നത്, എത്ര പേരാണ് BPL ശുശ്രൂഷ ചെയ്യുന്നത്, ഒന്ന് ഒരു ഏകദേശ ശതമാന കണക്കൊന്ന് എടുക്കാൻ പറഞ്ഞു. രണ്ട് സെഷൻ കഴിഞ്ഞപ്പോൾ അവരേകദേശ കണക്കുമായിട്ട് വന്നു. അതായത് ഇത്രയും 10,000 പേരുള്ള ഈ സമൂഹം, ആ സമൂഹത്തിലെ 97% മുകളിൽ ശതമാനം ശുശ്രൂഷ ചെയ്യുന്നത് ഈ APL എബാവ് പോവർട്ടി ലൈനാണ്. സമൂഹത്തിൻ്റെ ക്രീമി ലെയറാ, സമൂഹത്തിലെ ഉന്നതരെയാ, സമ്പന്നരെ ശുശ്രൂഷിക്കാനാ. കാരണം അവർ നടത്തുന്ന ഇത് തന്നെ ആരുടെയും കാര്യത്തിൽ, കേരളത്തിലെ സന്യാസ സമൂഹങ്ങൾ എടുത്താൽ ആരുടെയും കാര്യത്തിൽ ഇത് സത്യമാണ്. അതായത് ഈ പറയുന്ന നടത്തുന്ന സ്കൂളിലോ ആശുപത്രിയിലോ സന്യാസ സമൂഹങ്ങൾ നടത്തുന്നത് വരുന്നതാരാ, വരുന്നത് സമൂഹത്തിൻ്റെ അപ്പർ ക്ലാസ്സാണ്. അല്ലാതെ ദരിദ്രരല്ല, പാവപ്പെട്ടവരല്ല, ബിലോ പോവർട്ടി ലൈനിലുള്ളവരല്ല. അവർ പോകുന്നത് സർക്കാർ സ്കൂളുകളിലാണ്, അവർ പോകുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. അല്ലാതെ ഈ പറയുന്ന സന്യാസികളുടെയോ സന്യാസിനികളുടെയോ സ്വകാര്യ പ്രസ്ഥാനങ്ങളിലെ അകത്തേക്ക് കയറാൻ പോലും ഇവർക്ക് പേടിയായിരിക്കും, കാരണം കാശിൻ്റെ കാര്യം ഓർത്തിട്ട്. 97% മുകളിൽ ശതമാനം എബാവ് പോവർട്ടി ലൈനിന് ശുശ്രൂഷ ചെയ്യുന്നു, ബാക്കി തുച്ഛമായ ശതമാനം മാത്രമേ ഉള്ളൂ ദേ ബിലോ പോവർട്ടി ലൈൻ. ജീവിതമാകുന്ന ഈ സദ്യയിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും നല്ല വിഭവങ്ങൾ വിളമ്പുന്നത്? ഈശോ പറഞ്ഞു, ഇതിന് വിളമ്പേണ്ടത് ആർക്ക്, വിളമ്പരുതാത്തത് ആർക്ക്, ക്ഷണിക്കേണ്ടതാരെ, ക്ഷണിക്കരുതാത്തതാരെ. ഈശോ അത് പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തൂടെ പറയുന്നുണ്ട്. ഏത്? നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ഇവരെയൊക്കെ വിളിച്ചാലുള്ള പ്രശ്നം എന്നാ? പ്രശ്നം ഈശോ പറയുന്നത് ശ്രദ്ധിക്കണം, അവർ നിന്നെ പകരം വിളിക്കുകയും അത് പ്രതിഫലമാകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ക്ലാസ്സിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിച്ചാലുള്ള ഫലമെന്താ? പ്രതിഫലം ഇവിടെ കിട്ടും, ഇപ്പം കിട്ടും. അതാണ് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഇവിടുത്തെ സമ്പന്നരെ, സാമ്പത്തികമായിട്ട് ഉയർന്നവരെ, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്തിയ വിഭവങ്ങൾ, അത് കഴിവായാലും വിദ്യാഭ്യാസമായാലും ആദര ശുശ്രൂഷയായാലും നമ്മുടെ ആൾക്കാരുടെ സേവന ഗുണങ്ങളാണേലും പങ്കുവെക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ തന്നെ പ്രതിഫലം സമ്പന്നരുടെ കിട്ടും. അതിനകത്തൊരു സുഖമുണ്ട്. പക്ഷേ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് അടുത്തതാ. അതായത് മറ്റേ ഗണത്തെ, ബിലോ പോവർട്ടി ലൈൻ, അതായത് ഈശോ പറയുന്നതനുസരിച്ച് സദ്യ നടത്തുമ്പോൾ ദരിദ്രരും വികലാംഗരും മുടന്തരും കുരുടരുമായവരെ ക്ഷണിക്കുക, സമൂഹത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിയുന്ന മനുഷ്യർ. ഇതാ ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സഭയെന്ന രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് പിൻവലിയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പുറംപോക്കുകളിലേക്ക് പെരിപെറിയ, പുറംപോക്കുകളിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. ഈ സമൂഹത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിയുന്നവരുണ്ട്, അതിരുകളിൽ കഴിയുന്നവരുണ്ട്, പാവപ്പെട്ടവരും രോഗികളും പല രീതിയിൽ സമൂഹത്തിൻ്റെ താഴേക്കടയിൽ കിടക്കുന്നവർ. അവർക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ സദ്യ, ജീവിതത്തിൻ്റെ മുന്തിയ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ അവർക്ക് വേണ്ടിയിട്ട് നടത്തുമ്പോഴുള്ള ഫലമെന്താണ്? അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. അതായത് പറയുന്നത് അവർക്ക് കൊടുത്ത ഭാഗ്യവാനാ, മറ്റതിനതില്ല. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. തിരിച്ചു തരാൻ ഒന്നുമില്ല, തിരിച്ചു തരാൻ ഒന്നുമില്ലാത്തവന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ഈശോ പറയുന്നു, അങ്ങനെ ഒന്നുമില്ലാത്തവന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഈ ദരിദ്രനും വികലാംഗനും രോഗിക്കും കൊടുത്താൽ നിനക്ക് ഇപ്പോൾ ഒന്നും കിട്ടിയാല. ദാസൻ ഈശോ അതാ പറയുന്നത്, ഇപ്പോൾ ഒന്നും കിട്ടിയാല പ്രതിഫലം, അവരിൽ ഒന്നുമില്ല തരാൻ. പക്ഷേ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിലേക്കായി ഈശോ പറയുന്നത്, ചെറിയവന് കൊടുത്താൽ, പാവപ്പെട്ടവന് കൊടുത്താൽ, തിരിച്ചു തരാനില്ലാത്തവന് കൊടുത്താൽ നീ അതിലൂടെ നേടുന്നത് പുനരുത്ഥാനം, നിത്യജീവൻ സ്വർഗരാജ്യം നീ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കൊടുക്കലിലൂടെയും നിന്റെ ജീവിതത്തിൻ്റെ നന്മകൾ അത് കൊടുക്കുമ്പോൾ, അത് ചെറിയവനും ദരിദ്രനും കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നീ നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ ഓരോ കല്ലും എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ നിത്യജീവൻ നീ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈശോ തരുന്ന പാഠം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഭവങ്ങൾ, നന്മകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഴിവുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുകൾ, അത് ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? ആ സദ്യയ്ക്ക് ആരാക്കിയാണ് ഞാൻ ക്ഷണിക്കുന്നത്? ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ വിഭവങ്ങൾ വിളമ്പുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ പാഠം അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും ആ അളവുകോലി വെച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനുമുള്ള വലിയ കൃപ തരണമേ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സദ്യ ഉരുക്കി കടന്നു പോവുകയാണ്. ഓരോ ദിവസവും ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എൻ്റെ ജീവിതമാകുന്ന സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. എൻ്റെ സദ്യ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ, നീ പറഞ്ഞതുപോലെ ചെറിയവനും ദരിദ്രനും ഇല്ലായ്മക്കാരനും വേണ്ടിയിട്ടെൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ, അത് കഴിവും സമയവും എൻ്റെ ജീവിതവും കൊടുക്കാൻ, അതിലൂടെ സംഭവിക്കുന്നത് അവരൊന്നും തിരിച്ചു തരാനില്ലാത്തവന് കൊടുക്കുമ്പോൾ നിത്യജീവൻ, പുനരുത്ഥാനം, സ്വർഗരാജ്യം, അത് ഞാൻ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഈശോയെ നീ എനിക്ക് തരണമേ. അതുകൊണ്ട് തന്നെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു സദ്യയുടെ വിളമ്പൽ നടത്താനുള്ള അനുഗ്രഹം എനിക്കും മറ്റെല്ലാവർക്കും ഈശോയെ കൊടുക്കണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് രാധിക തിലകം സംഘവുമാണ്. രചന ഫാദർ തദേവു സരവിന്ദത്ത്. സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആണ്ടുവട്ടം 22-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.